മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവമേ ഞങ്ങളായിരിക്കുന്നു, ദൈവമേ ഞങ്ങൾ അനുഗ്രഹത്തോടെ അവിടെ അനുഭവത്തിൽ നിൽക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ സംബന്ധിപ്പാൻ, പ്രാർത്ഥനയോടെ സംബന്ധിപ്പാൻ തക്കണവരെ ഇടയാക്കണമേ. പലരുമായിട്ട് മനോഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന അവിടുത്തെ ശബ്ദം ദൈവമേ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിവാൻ സ്വന്തയിടയാക്കണമേ. വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെടണമേ, വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഒഴിഞ്ഞ അനുഭവത്തിൽ വന്നു നിറഞ്ഞ അനുഭവത്തിൽ തിരിച്ചു പോകാൻ ഞങ്ങളോട് സഹായിക്കണമേ. വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാവരുമായിട്ടുള്ള ആകുലതയും സ്വർണ്ണോട് നേരിട്ടെടുക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു, അവരോട് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളെയും തിരുസന്നിധിയിൽ തരുന്നു. ദൈവമെല്ലാവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹരമാക്കി വേരിപ്പാൻ ദൈവയുടെ ആകണമേ. നേതൃത്വം നൽകുന്നവരോട് പ്രാർത്ഥിക്കുന്നു. സന്ധമേന്റെയും വിജയും ദൈവമേ എല്ലാ റീജിയണൽ സെക്രട്ടറിമാരെയും യൂണിറ്റിന്റെ പ്രവർത്തകരെയും തിരുസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വന്യ തിരുമേനിയായിരിക്കുന്ന മേഘത്തിൽ സ്വർഗം അനുഗ്രഹിക്കണമേ. വഴിയാത്രയിലൊക്കെ അവിടെ സാന്നിധ്യമുണ്ടാകണമേ. ദൈവമേ ഇതിനു വേണ്ടി അല്പമാദ്യമായി കഷ്ടപ്പെടുന്നുള്ളവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മനോജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രേമകന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അവിടെ ആയിരുന്നതിൽ സംബന്ധിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, കൃപയിൽ പൊതിയണമേ. ദൈവമേടിയന്റെ നാവുകൾക്ക് ശക്തി തരണമേ. അവിടുത്തെ ജീവന്റെ വചനങ്ങളെ ഘോഷിപ്പാൻ തക്കണം. ദൈവമേടിയന്റെ വിലക്കിനത് തടസ്സമായിട്ട് നിൽക്കരുതേ. അവിടുത്തെ ക്രൂശിന്റെ മറവിലടിയനെ ചേർക്കണമേ. ദൈവമേനെ ഇതിനെ കൂടി സംസാരിക്കുവാനുള്ളത് അടിയനെക്കൂടി സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുത്തെ ശക്തിയും നിറവും തന്ന അടിയനെ അനുഗ്രഹിക്കണമേ. ദൈവമേ ആദ്യോടൊന്ന് കൃപയാചരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും നാളും സുതിഭനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ പുനരുദ്ധാന പെരുന്നാളിന്റെ സന്തോഷകരമായ അനുഭവമൊക്കെ കഴിഞ്ഞു. ഹേവോറോ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈർപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയമായിരിക്കുന്ന സന്തോഷവും ആനന്ദവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നതാണ്. പരിശുദ്ധനായ പൗലോസ് ഗുരുതരം ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പുനരുത്ഥാന പെരുന്നാളാണ്. ഇത് പെരുന്നാളുകളുടെ പെരുന്നാള് എന്നുള്ള നിലയിലാണ്. ക്രൂശില്ലാതെ ഉയർത്തെഴുന്നേൽപ്പില്ല. ഉയർപ്പിന്റെ ധാർമ്മിക ശക്തി മനുഷ്യരാശിയിൽ പടരണമെങ്കിൽ ക്രൂശ് വഹിക്കാൻ സന്നദ്ധതയുള്ളവർ ക്രിസ്ത്യാനികൾ ഉണ്ടാകണം. ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. ചില ഇതിനോട് നോ പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയുള്ള അനുഭവത്തിൽ മാത്രമേ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ഉയർപ്പിൻ്റെതായിട്ടുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കൊന്നും ഇടയാകുകയുള്ളൂ. ഈ പെരുന്നാളത് സംബന്ധിച്ച എല്ലാവർക്കും എല്ലാവരുമായിട്ട് ആശംസകളും നന്മകളും ആശംസിക്കുന്നു. എമ്പുരാനോടത്തെ ഉള്ളം കയ്യിൽ നമ്മൾ വഹിക്കട്ടെ. ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉയർപ്പിന്റെ അനുഗ്രഹീതമായിട്ടുള്ള സന്തോഷം എമ്പുരാൻ തന്നെ നടത്തട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെതായിട്ടുള്ള ആശംസകൾ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഞാനതിന്റെ ക്വസ്റ്റ്യൻസും കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം തിരക്കിലാണ്. നമ്മൾ അധികം താമസിക്കാതെ അയച്ചു തരും. നമ്മൾ 12-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് കണ്ടത് സ്വർഗത്തിൽ രണ്ട് അടയാളം സൂര്യനെ അണിഞ്ഞ സ്ത്രീയും മഹാസർപ്പവും ആണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ സഭാ മാതാവിന്റെ ആണെന്നുള്ള നിലയിൽ കൂടുതലൂന്നൽ അതിനാണ് നൽകിയത്. അതോടൊപ്പം ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള സൂചനയും ഞാൻ തന്നു. ആദ്യം സ്വർഗത്തിലെ യുദ്ധവും അതിൽ പരാജയപ്പെട്ട സാത്താൻ വർദ്ധിത വീര്യത്തോടെ ഭൂമിയിൽ നാശം വിതയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് ഞാനോട് പറഞ്ഞു വന്നത്. സ്വർഗത്തിൽ സാത്താന്റെ സ്വാധീനം നഷ്ടപ്പെട്ടപ്പോൾ ഒരു സ്വർഗീയ സന്തോഷം അവിടെ ഉണ്ടാവുന്നുണ്ട്. ദ സോങ് ഓഫ് ദ ഗ്ലോറിഫൈഡ് മാർട്ടിയേഴ്സിന്റെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. സ്വർഗീയ സൈന്യം സ്തുതിഗീതം പാടുന്നു. വീണ്ടും പറയുന്നുണ്ട് അവർ മരിയ മാർട്ടിയേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞവർ മരിയ മരണ പര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവരുടെ വിശ്വസ്തതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ നമുക്ക് ഇടയാകണം. അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം കുഞ്ഞാടിന്റെ രക്തമാണ്. നാം കുഞ്ഞാടിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെയും ദൈവം ചേർത്തിരിക്കുകയാണ്. നമുക്കും ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികളായി തീരാൻ നമുക്ക് കഴിയണം. ഇവിടെ പീഡയുടെ സമയത്ത് സഭയെ തമ്പുരാൻ സംരക്ഷിക്കുന്ന ഒരു ചിത്രമാണ് അതിന്റെ അവസാന ഭാഗത്ത് കണ്ടത്. പുറമേ നിന്ന് നോക്കുമ്പോൾ രക്തം വാർന്നൊലിക്കുന്ന സഭയാണെങ്കിലും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സംരക്ഷണവും അതിന് ഉണ്ട്. പീഡയുടെ സമയത്ത് തമ്പുരാൻ ഉള്ളം കയ്യിൽ തന്നെ വഹിക്കും എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾ കഴുകന്റെ ആ ഒരു ഭാഗവുമായിട്ട് ചേർത്ത് ചിന്തിച്ചത്. സ്ത്രീയെ നശിപ്പിക്കാൻ സർപ്പം വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു, ഭൂമി അതിനെ വിഴുക്കിക്കളഞ്ഞു എന്നും പറഞ്ഞു. ലോകത്തിന്റെ ശക്തികൾ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചരിത്രത്തിൽ ഉടനീളം നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങളുടെ നടുവിലും തമ്പുരാന്റെ സംരക്ഷണവും തമ്പുരാന്റെ കരുതലും നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകും. അതിനെ കൂടുതൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് 13-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാം. 13-ാമത്തെ ചാപ്റ്ററില് പുസ്തകം ഞാൻ പറഞ്ഞു കൊടുത്തത് സഭയെ നശിപ്പിക്കാനുള്ള സാത്താന്റെ രണ്ട് പുരുഷന്മാരെയാണ് നമ്മൾ കാണുന്നത്. ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദിസ് ചാപ്റ്റർ ഈസ് ദ എസൻസ് ഓഫ് ദ ഹോൾ ബുക്ക്. ദ ജനറൽ മീനിങ് ഈസ് ദിസ് സേതൻ കാസ്റ്റ് ഔട്ട് ഓഫ് ഹെവൻ നോസ് ദാറ്റ് ഹിസ് ടൈം ഈസ് ഷോർട്ട് ആൻഡ് ഈസ് ഡിറ്റർമിൻഡ് ടു ഡു ആസ് മച്ച് ഡാമേജ് ആസ് ഹി കാൻ. അതിനത്രമാത്രം ഡാമേജസ് വരുത്താമോ അതുകൊണ്ട് അതിന്റെ സർവശക്തിയും എടുത്ത് അത് അതിന്റെ നാശം നടത്തുന്ന ഭാഗമാണ്. ടു കോസ് ദാറ്റ് ഡാമേജ് ഓൺ എർത്ത് ഹി ഡെലിഗേറ്റ് ഹിസ് പവർ ടു ദ ടു ബീസ് ഹു ആർ ദ സെൻട്രൽ ഫിഗേഴ്സ് ഇൻ ദിസ് ചാപ്റ്റർ. സഭയെ നശിപ്പിക്കാൻ തീരുമാനമെടുത്ത സാത്താൻ അതിനായി രണ്ട് സഹായികളെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രമേയം. ആദ്യത്തേത് കടലിൽ നിന്ന് കയറി വരുന്ന ഭീകരരൂപിയായ ഒരു ജീവി. രണ്ടാമത്തേത് ഭൂമിയിൽ നിന്നും കയറി വരുന്ന മൃഗം. And I stood upon the sand of the sea and see a beast rise up out of the sea, having 7 heads and 10 horns, and upon his horns 10 crowns, and upon his head the name of blasphemy. And the beast which I saw was like unto a leopard, and his feet were as the feet of a bear, and his mouth as the mouth of a lion. And the dragon gave him his power and his seat and great authority. ഇവിടെ ആ ഭീകര ജീവിയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകര ജീവിയെ കുറിച്ച് പറയുന്നത്. സാത്താന്റെ അനുയായികളാകാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ദൈവദൂഷണം പറയുകയും ദൈവത്തെ പോലെ തന്നെ ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും സഭയെ പീഡിപ്പിക്കുകയും ചെയ്യും. ഒന്നാമത്തെ ജീവി കടലിൽ നിന്ന് കയറി വരുന്ന ജീവിയുടെ സ്വഭാവം പൊതു സ്വഭാവതാകാം. 1:1-8 അതും. രണ്ടാമത്തെ സഹായി ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ്. അത് എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് കൂട്ടി നിൽക്കുന്നു.
യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും വൈമുഖ്യം കാട്ടുന്നവരെ കൊല്ലുകയും ചെയ്യും. ആദ്യത്തെ ജീവി റോമൻ ചക്രവർത്തിയാണ്. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം ബീസ്റ്റ് എന്ന് പറയുന്നത് അത് റോമൻ ചക്രവർത്തി. രണ്ടാമത്തെ ചക്രവർത്തി ആരാധന നടപ്പാക്കാൻ ശ്രമിക്കുന്ന അവന്റെ ഉദ്യോഗസ്ഥ വൃദ്ധമാണ്. ഇതിന് വേറൊരു വേർഷൻ പറയുന്നത് ദ ഫസ്റ്റ് ഇസ് ദ സെക്യുലർ പവർ ആൻഡ് ദ സെക്കൻഡ് ഇസ് എക്ലീസിയാസ്റ്റിക്കൽ പവേഴ്സ്. അകത്തു നിന്ന് പുറത്തു നിന്നുള്ളതും സഭയ്ക്ക് അകത്തു നിന്നുള്ള ശക്തികളും ബാഹ്യ ശക്തിയും അകത്തു നിന്നുള്ള ശക്തിയും, ഇത് രണ്ട് രീതിയിലും അങ്ങനെയും ഒരു വിവക്ഷ ഇതിനകത്ത് കാണുവാനായിട്ട് ഒക്കും. ഡാനിയേൽ പ്രവാചകൻ, ഇൻ ഡാനിയേൽ ചാപ്റ്റർ 7:3-7, ഡാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 7:3-7 വരെയുള്ള ഭാഗം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിനെ മനുഷ്യഹൃദയവും കൊടുത്തു. 2-ാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു, അത് ഒരു പാർശ്വമുയർച്ചയും പല്ലിന്റെ ഇടയിൽ നിന്ന് 3 വാരികളിൽ കടിച്ചു പിടിച്ചു കൊണ്ടു നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുള്ളിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു, അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന്റെ ആധിപത്യം അതിന് ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4-ാമതൊരു മൃഗത്തെ കണ്ടു, അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. ഡാനിയേലിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 3-4 ഭാഗത്താണ് ഞാൻ ഇത് പറഞ്ഞത്. There is a vision of 4 great who come out of the sea. They are the symbols of great empires which have held world power of an empire which, when Daniel was written, was holding world sway. The beast, like a lion with an eagle's wing, stands for Babylon. The one like a bear stands for Media. The one like a leopard with 4 wings stands for Persia. And the 4th stands for the empire of Alexander the Great. As the writer of Daniel saw these world powers, they are savages and inhuman, that they could be symbolized by nothing but bestial figures. It was only natural for a Jew to go back to this picture of the beastly empires when he wished to find a picture of another satanic power threatening God's people in his own day. 4 മൃഗങ്ങളെയാണ് അവിടെ കാണുന്നത്. ഇത് 4 കൂടെ ഒന്നാക്കിയ യോഹന്നാന്റെ ഈ വെളിപാടിൽ കാണുന്നു. ജോൺസ് പിക്ചർ ഇൻ ദ റെവലേഷൻ പുട്സ് ടുഗദർ ഇൻ ദ വൺ ബീസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓൾ 4. ഇറ്റ് ഈസ് ലൈക്ക് എ ലെപ്പേർഡ് വിത്ത് ബേർഡ്സ് ഫീറ്റ് ആൻഡ് എ ലയൺസ് മൗത്ത്. That is to say, for John, Roman Empire was so satanic that it included all the terrors of evil empires which had gone before. All the evil terrors. That is, ella sataninte shaktikaleyum ekodippichu kondulla onnayittana avade parayunnathu. Ivide 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം, അത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് യോഹന്നാൻ കണ്ടു. ദ ബീസ്റ്റ് ഹാസ് 7 ഹെഡ്സ് ആൻഡ് 10 ഹോൺസ്. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ദ റൂളേഴ്സ് ആൻഡ് എംപറേഴ്സ്. ഇൻ അഗസ്തോസ് ദ ഫസ്റ്റ് റോമൻ എംപറർ ദർ ഹാഡ് ബീൻ 7 എംപറേഴ്സ്. Tiberius, AD 14 to 37, then Caligula, AD 37 to 41, Claudius, AD 41 to 54, again then Nero, 55 to 68, Vespasian, 69 to 79, Titus, 79 to 81, last Domitian, 81 to 96. These are the 7 emperors. ഇതാണ് ഏഴ് കൊമ്പുകൾ, ഏഴ് കൊമ്പുകളുള്ള രാജമുടിയുള്ള 10 കൊമ്പും 7 തലയും എന്നുള്ളതിന് വ്യാഖ്യാനം. These 7 emperors are the 7 heads of the beast. അതിനെ ആ രീതിയിലാണ് കാണുന്നത്. വേദപുസ്തക ചിന്തയിൽ ആഴികളിൽ നിന്ന്, അഗാധത്തിൽ നിന്ന് കടന്നു വരുന്നു എന്ന് പറയുന്നത് അത് തിന്മകളുടെ ശക്തിയുടെ അധിവാസ സ്ഥലമാണ്. റവലേഷന്റെ 11-ാം അധ്യായം 7-ാം വാക്യത്തിലും 17-8 നമ്മുടെ പല സന്ദർഭങ്ങളിലും ഇത് പറയുന്നുണ്ട്. ആഴികളിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ കണ്ടു, അത് തിന്മകളുടെ ശക്തികളുടെ അധിവാസ സ്ഥലമാണ്. ഈ മൃഗത്തിന് 10 കൊമ്പും 7 തലകളുമുണ്ട് ഉണ്ടായിരുന്നു. ഈ 17-ാം അധ്യായത്തിൽ ഈ ഒരു മാലാഹ ഈ കൊമ്പുകളുടെയും തലകളുടെയും അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. ദാനിയേൽ കണ്ട 4 മൃഗത്തിനും 10 കൊമ്പുകളാണ്. അവിടെ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ 10 രാജാക്കന്മാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ 7 രാജാക്കന്മാരുടെ കൂടെ നീറോയ്ക്ക് ശേഷം ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായ സമയത്ത് 3 രാജാക്കന്മാര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ കൂടെ കൂട്ടി 10 എന്നുള്ള മറ്റൊരു വ്യാഖ്യാനമുണ്ട്. 10 രാജാക്കന്മാർ എന്നുള്ള ആ ഒരു ഫിഗർ അവിടെയും കാണാനുണ്ട്. 10 രാജാക്കന്മാരെ സിംബലൈസ് ചെയ്തു. ഇവിടെയും 10 കൊമ്പുകൾക്ക് ഇതേ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. മഹാസർപ്പം തലയിലാണ് രാജമുടി അണിഞ്ഞിരുന്നെങ്കിൽ മൃഗത്തിൻ്റെത് കൊമ്പുകളിലാണ്. രാജമുടി രാജാധികാരത്തിന്റെ ചിഹ്നമാണ്. കൊമ്പുകൾ അണിഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അവയുടെ അധികാരം ക്രൂരവും ശക്തവുമായ സൈന്യത്തില അധിഷ്ഠിതമാണ് എന്നുള്ളത്. നമുക്കറിയാം കൊമ്പുകൊണ്ടാണ് മൃഗങ്ങളൊക്കെ പലതിനെയും ഉപദ്രവിക്കുന്നത്. അപ്പോൾ കൊമ്പുകളിൽ അധികാരം രാജമുടി ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം അവയുടെ അധികാരം ക്രൂരവും ശക്തവുമായ സൈന്യത്തിലാണ് എന്നുള്ള ഒരു വ്യാഖ്യാനമാണ്. മൃഗത്തിന് 7 തലകൾ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം മഹാസർപ്പവുമായിട്ടുള്ള ബന്ധമാണ്. 12:3 അതിന്റെ സാദൃശ്യം വ്യക്തമാക്കുന്നുണ്ട്. 7 തല റോമിലെ 7 മലകളുടെയും 7 രാജാക്കന്മാരുടെയും പ്രതീകമായിട്ട് പറയുന്നുണ്ട്. 7 രാജാക്കന്മാരുടെയും 7 മല, റോമിലുള്ള 7 പ്രധാനപ്പെട്ട മലകളുടെയും പ്രതീകമാണെന്ന് പറയുന്നുണ്ട്. ദാനിയേൽ കണ്ട മൃഗങ്ങൾക്കെല്ലാം കൂടി 7 തലകളാണ് ഉണ്ടായിരുന്നത്. അന്തിമ ശത്രുവിന്റെ മഹാശക്തിയുടെ അടയാളമാണ് ഈ തലകൾ. John says that on the heads of the beast there were blasphemous names. There are the titles which the emperors took to themselves. Every emperor was called Divos, legally the Sebastos, which means divine. Frequently the very name of God or son of God was given the emperor. And Nero on his coins called himself the savior of the world. ഇന്നത്തെ അദ്ദേഹം ഇറക്കിയ നാണയങ്ങളിൽ ലോകരക്ഷിതാവ് എന്നുള്ള ഒരു സംബോധന അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. For many men to call himself divine as blasphemous insult to God. Further, the later emperors took as their title the Latin word Domius or Greek equivalent Kurios, both which means Lord. Kurios nodalle njala karthav njala devam. In the Old Testament are the special title of God and the New Testament special title of Jesus Christ. ലോഡ് എന്നുള്ളത്, കുറിയോസ് എന്നുള്ളത് അങ്ങനെയുള്ള ഭാഗം. മൃഗത്തിന്റെ തലയിലുള്ള ദൂഷണനാമങ്ങൾ റോമൻ ചക്രവർത്തിമാർ ദൈവനാമം സ്വയം ഉപയോഗിക്കുന്നതിന്റെ സൂചനയായി. ഓഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലത്ത് മുതല് അവര് ദേവതുല്യം ബഹുമാനിക്കുകയും അതിന്റെ മരണശേഷം ഓഗസ്റ്റസിനെ റോമൻ സെനറ്റ് ദിവ്യനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നീറോയുടെ സമയത്ത് നാണയങ്ങൾ ഉണ്ടായിരുന്നു. റോമക്കാർ ഞങ്ങളുടെ കർത്താവും ദൈവമെന്ന് ഡൊമിഷ്യൻ ചക്രവർത്തിയെ വിളിച്ചിരുന്നു. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ സാഹചര്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് മൃഗത്തിന്റെ തലയിലെ ദൂഷണനാമങ്ങളെ കുറിച്ച് യോഹന്നാൻ എഴുതുന്നത്. റോമൻ സാമ്രാജ്യത്തെയാണ് യോഹന്നാൻ പൊതുവായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് പിക്ചർ റോമൻ എംപയർ ഈസ് സിംബലൈസ്ഡ് ബൈ എ ബീസ്റ്റ് വിച്ച് വാസ് ലൈക്ക് എ ലെപ്പേർഡ് വിത്ത് എ ബേർഡ്സ് ഫീറ്റ് ആൻഡ് ലയൺസ് മൗത്ത്. മൃഗത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നത്. മൃഗത്തിന്റെ വിവരണം ദാനിയേൽ കണ്ട നാല് മൃഗങ്ങളുടെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്ന മൃഗത്തിന് പുള്ളിപ്പുലിയുടെ രൂപവും കരടിയുടെ കാലുകളും സിംഹത്തിന്റെ വായും ഉണ്ടായിരുന്നു. പുള്ളിപ്പുലിയുടെ സ്വഭാവം എന്താ? എന്റെ ക്രൂരതയാ. പുള്ളിപ്പുലിയുടെ ക്രൂരത, കരടിയുടെ കാലുകൾ അതിന്റെ സാവധാനം തകർക്കാനുള്ള അതിന്റെ ശക്തി, സിംഹത്തിന്റെ വായ എന്നത് സിംഹത്തിന്റെ ഭയാനകമായ അലർച്ച, കടലിൽ നിന്ന് വരുന്ന മൃഗത്തിന് ഈ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പ്രസ്തുത മൃഗം എതിർ ക്രിസ്തുവായി കുഞ്ഞാടിന്റെ രീതിയിൽ സ്ഥാനാരോഹണം ചെയ്തു. സർവ അധികാരങ്ങളുടെയും ഉറവിടം ദൈവമാണെങ്കിലും ഈ ലോകത്തിന്റെ അധിപതി താനാണെന്ന് സാത്താൻ അവകാശപ്പെടുന്നു. നമുക്ക് ഇത് കർത്താവിന്റെ ടെംപ്റ്റേഷന്റെ സമയത്ത് ഇത് കാണാനായിട്ട് നോക്കും. പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 4:5 ഭാഗത്ത്, പിന്നെ പിശാച് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണ നേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർ ഞാൻ കൊടുക്കും, നീ എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് അവിടെ പറയുന്നുണ്ട് ലൂക്കോസ് 4:6-8. അപ്പൊ ഈ ഒരു അവകാശവാദത്തിന്റെ ഭാഗമായിട്ടാണ് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് ശക്തിയും സിംഹാസനവും വലിയ അധികാരവും സാത്താൻ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ക്രിസ്തുവിന് വാഗ്ദാനം ചെയ്ത അധികാരമാണ് എതിക്രിസ്തുവായ മൃഗം അത് സ്വയമായിട്ട് അവിടെ ഏറ്റെടുക്കുന്നത്. ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബീസ്റ്റ് സ്വെസ്റ്റേ എന്ന് പറയുന്ന ഒരു തിയോളജിയും പറയുന്നുണ്ട് സീസ് എ സിമ്പിൾ ഓഫ് ദ പവർ ഓഫ് റോം. ദ എംപയർ ഹാസ് ദ വിജിലൻസ് ക്രാഫ്റ്റ് ആൻഡ് ക്രൂവൽറ്റി ഓഫ് ലെപ്പേർഡ് എവർ റെഡി ടു സ്പ്രിംഗ് അപ്പോൺ ഇറ്റ് പ്രേ. ഇറ്റ് ഹാസ് ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബെയർ. ഇറ്റ് ഈസ് ലൈക്ക് ദ ലയൺ ഹൂസ് റോർ ടെറിഫൈസ് ദ ഫ്ലോക്ക്. എത്രമാത്രം ക്രൂരവും പൈശാചികവുമായി നേരിടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹു ഇസ് ദ ബീസ്റ്റ്? അഗൈൻ പോയിന്റ്സ് ഔട്ട് ദ ബീസ്റ്റ് ക്ലെയിം ടു പ്രീ എമിനൻസ് ലൈസ് നോട്ട് ഇൻ എനി മോറൽ ഗ്രേറ്റ്നെസ് ബട്ട് ഇൻ സീർ ബ്രൂട്ട് ഫോഴ്സ്. എനി എംപയർ ഫൗണ്ടഡ് ഓൺ ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് നോട്ട് ഓൺ മോറൽ ഗ്രേറ്റ്നെസ് ഈസ് ആന്റിക്രൈസ്റ്റ്. നമ്മൾ അങ്ങനെ ഉള്ളതിനെയൊക്കെ നമ്മളും വ്യാഖ്യാനിക്കാറുണ്ട്. ധാർമ്മികത ഒട്ടുമില്ലാതെ പൈശാചിക രൂപവും ഭാവവും ഒക്കെ നിലനിൽക്കുന്നവരെയൊക്കെ നമ്മൾ ആന്റി ക്രൈസ്റ്റ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ട്രൂത്ത് സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ ദിസ് സെക്ഷൻ. ഇൻ ദിസ് വേൾഡ് മാൻ ആൻഡ് നേഷൻ ഹാവ് ദ ചോയ്സ് ബിറ്റ്വീൻ ബീയിങ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് സേറ്റൻ ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആയുധമായിട്ട് തീരാനും സാത്താന്റെ ആയുധമായിട്ട് തീരാനുള്ള ചോയ്സ് മനുഷ്യനുണ്ട്. അത് ആ നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വാക്യം, അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. The hurt, wounded and restored. മൃഗത്തിന്റെ തലയിലെ മുറിവ്, മൃഗത്തിന്റെ തലകളിൽ ഒന്നിൽ മരണകരമായ മുറിവേറ്റതുപോലെ യോഹന്നാൻ കണ്ടു. ക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും ഏൽപ്പിച്ച മുറിവ. നമ്മൾ പറയുന്നുണ്ട് പിശാചിന്റെ തല തകർത്തു. അപ്പൊ ക്രിസ്തു മരിച്ച ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തപ്പോൾ അത് പിശാചിന് കിട്ടിയ ഒരു മുറിവാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് മൃഗത്തിന്റെ തലയിൽ കാണുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. There is another recurring theme in the chapter. Among the seven heads, there is one which has mortally wounded and restored life. That head above all is worshipped. It is supreme evil, the supreme enemy of Christ. You have seen that the seven heads stand for the seven emperors. A head wounded and restored to life will therefore stand for an emperor who died and came to life again. Wounded and restored, the Antichrist whom John expected was resurrected, Nero. ആദ്യം ഈ ഒരു മുറിവ് പൊറുത്ത് മുറിവ് എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശുമരണവും പുനരുത്ഥാനവും മൂലം സകല പൈശാചികൾക്കും കൊടുത്ത ഒരു ഒരു മുറിവുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ വീണ്ടും പുറത്തു വന്നു എന്ന് പറയുന്നത്. മുറിവേറ്റിട്ടും ജീവിക്കുന്നു എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എതിർ ക്രിസ്തു ശ്രമിച്ചു. വേഴ്സസ് 3:12-13 വാക്കുകൾ അതൊക്കെ കാണാനായിട്ടും വ്യാഖ്യാതാക്കൾ ഇതിന് ആസ്പദമായി കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവമുണ്ട്. അത് നീറോയുടെ ഉദ്ധാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു 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 ഭാഗമുണ്ട്. 68 AD നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തത്. ചക്രവർത്തിയുടെ മരണ വാർത്ത ജനങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലുള്ള ആളുകൾ, വിശ്വസിച്ചില്ല. മരണവാർത്ത പ്രചരിപ്പിച്ചിട്ട് ചക്രവർത്തിയുടെ മരണവാർത്ത കേട്ട് സന്തോഷിക്കുന്നവരെ പിടികൂടി ക്രൂരമായി കൊല്ലുവാനുള്ള ആസൂത്രിതമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഇതിനെ കണക്കാക്കിയത്. ചക്രവർത്തിയുടെ ശവസംസ്കാരം ആഘോഷമായി നടന്നെങ്കിലും അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുന്നുവെന്നും ശക്തമായ ഒരു സൈന്യത്തോടുകൂടി വീണ്ടും വരുമെന്നും അധികാരത്തിലേറുമെന്നും ഒക്കെ പലരും വിശ്വസിച്ചിരുന്നു. നീറോയുടെ മരണശേഷം പലരും ഇതിന്റെ പേരിൽ നീറോ ആണെന്ന് അവകാശപ്പെട്ട് ഭരണം നടത്താൻ ശ്രമിച്ചതായിട്ടും ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. നീറോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഭരണം പിടിച്ചെടുക്കുമെന്ന് വിശ്വസിച്ചവർ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഉണ്ടായിരുന്നു. തലയിൽ മരണകരമായ മുറിവേറ്റതിനെ പറ്റി ഇവിടെ പറയുന്നതിന്റെയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച് മൃഗമെന്ന് പറയുന്നതിന്റെയും അടിസ്ഥാനം ഈ നീറോയെ പറ്റിയുള്ള ഈ ഒരു ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പറയുന്നത്. The might of Rome is arrived to crush the Christian faith, and Rome has become the agent of the devil. അത് ആ ഒരു നിലയിലേക്ക്, അത് ദൈവനാമം ദൂഷിക്കപ്പെടുന്ന നിലയിലേക്ക് അവര് ആയിത്തീർന്നു. സർവഭൂമിയും വിസ്മയത്തോടെ മൃഗത്തെ അനുസരിച്ചു. RSV അങ്ങനെ ഒരു വേർഷൻ ആണ്, അങ്ങനെ ഒരു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ സർവഭൂമിയും വിസ്മയത്തോടെ മൃഗത്തെ അനുസരിച്ചു. മൃഗത്തിന്റെ അത്ഭുതകരമായ സൗഖ്യം കണ്ട് ലോകം വിസ്മയിക്കുകയും മഹാസർപ്പത്തെയും മൃഗത്തെയും ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്ന രീതിയും അവരുടെ മാതൃകയിലുള്ള അച്ഛന്മാർക്ക് ജീവിതവും വളരെ പെട്ടെന്ന് വ്യാപകമായതിനുമാണ് ഇവിടെ കൃത്യമായിട്ട് ഓർക്കുന്നത്. മൃഗത്തെ മാത്രമല്ല, അധികാരം കൊടുത്ത മഹാസർപ്പത്തെയും മനുഷ്യൻ ആരാധിച്ചു. ചക്രവർത്തി ആരാധന സാത്താന്റെ ആരാധനയായിട്ടാണ് എന്നും അത് ഘോഷിക്കപ്പെടുന്നത്. ചക്രവർത്തി ആരാധനയും വിഗ്രഹാരാധനയും അവിടെ വ്യാപകമായിരുന്നു. അതുതന്നെയാണ് യോഹന്നാൻ ഇവിടെയും ഉദ്ദേശിക്കുന്നത്. 5-7 വാക്യത്തിൽ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വാതുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷയിന്മേലും ജാതിയിന്മേലും അതിന് അധികാരം ലഭിച്ചു. 5-7 42 മാസം എന്ന് പറയുന്നത് ദൈവദൂഷണം പറവാൻ മൃഗത്തിന് അധികാരം ലഭിച്ചു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3.5 വർഷത്തെ പീഡയുടെ കാലമാണ്. ഇത് ദുഷ്ടമൃഗത്തിന്റെ ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ദൈവദൂഷണം പറയാനും സന്മാർഗ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകർത്തുകൊണ്ട് ബലികഴിച്ചുകൊണ്ട് മനുഷ്യരുടെ ദൈവവിശ്വാസം നശിപ്പിക്കുവാനുമായിട്ടുള്ള ശ്രമം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. This may be taken as generally it may mean that the power of the emperor and the institution of Caesar worship are a blasphemy against God and heaven and the angels. John is saying that the whole conduct of Roman emperor and particularly the institution of Caesar worship is an insult to the glory of God. That deva mahatvadina ദൈവ ദൂഷണം പറയുന്നതിനുള്ള ഒന്നായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ കൂടാരം, സ്വർഗത്തിൽ വസിക്കുന്നവർ എന്നീ മൂന്ന് കാര്യങ്ങൾക്കെതിരായിട്ടാണ് മൃഗം ദൂഷണം പറയുന്നത്. ദൂഷണത്തെ തുടർന്ന് വിശുദ്ധന്മാരെ മൃഗം പീഡിപ്പിക്കും. ഇത് ദാനിയേലിന്റെ ദർശനത്തിൽ 7:21-22 അവിടെയും ഇതിന്റെ സമാനമായിട്ടുള്ളത് കാണുന്നുണ്ട്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനായിട്ട് തുടങ്ങുന്നു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ചെലുത്തുവാൻ സർവശക്തനായ ദൈവം മൃഗത്തെ തൽക്കാലത്തേക്ക് അവിടെ അനുവദിച്ചു. മൃഗം വിശുദ്ധന്മാരെ കൊന്ന് കീഴടക്കുമെങ്കിലും അന്തിമമായി അവർ വിജയം കൈവരിക്കും. മൃഗത്തെ ജയിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നതായി 15:2 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഇത് കൊടുക്കുന്ന ഒരു തൽക്കാലത്തേക്കുള്ളതാ. പക്ഷെ ആത്യന്തികമായി ദൈവത്തെ വിളിക്കുന്നവർ തന്നെയാണ് ജയിക്കുന്നത്. മൃഗത്തെ ജയിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നതായി 15:2 വാക്യത്തിൽ പറയുന്നുണ്ട്. മൃഗവുമായുള്ള യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാലും ദൈവവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ ആത്മീക ജീവിതം. നമ്മൾ പലപ്പോഴും അതാ രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് തന്നെയാണ് ഓർപ്പിച്ചത്. അവര് മരണപര്യന്തം അവർ വിശ്വസ്തരായിരുന്നു. ജീവൻ പോയാലും അവര് ദൈവത്തോടുള്ള വിശ്വസ്ത, അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇപ്പം കോപ്റ്റിക് സഭയിലും ഒക്കെ ആളുകളെ ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ജീവൻ പോകുന്നുണ്ട്. ഞാനിവിടെ കോപ്റ്റിക് സഭയിലെ ഒരു ഇടവഴി പോയപ്പോൾ അവർ നാട്ടില് ആളുകളെ കൊന്നപ്പോ അവരതിന്റെ അവർ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ സാക്ഷ്യം അത് ഇതിനകത്ത് കാണിച്ചു, ടിവിക്കകത്ത് കാണിച്ചു. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത് അവര് മരിക്കുന്ന സമയത്ത് പോലും ഒരു കൊച്ചിന്റെ അമ്മ പറയുന്നതാ, മരിക്കുന്ന സമയത്ത് പോലും അവൻ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഇടവരരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. നമ്മൾ ഓർക്കണം എത്രമാത്രം ആഴമായ ഒരു തലത്തിലേക്കാണ് അവര് ആത്മീകമായി വളർന്നിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ദൈവം നമ്മയും ഈ ഒരു രീതിയിൽ ആഴമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. 8 വാക്യം, and all who dwell upon the earth shall worship him whose name are not written in the book of life of the lamb slain from the foundation of the world. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ മൃഗത്തെ നമസ്കരിക്കും. എന്താ ഈ ലോകസ്ഥാപനം മുതൽ? ക്രിസ്തു 2000 മുമ്പല്ലേ ക്രൂശിക്കപ്പെട്ടത്? വളരെ തിയോളജിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപാട് സാഹിത്യങ്ങളിലൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രയോഗമാണ്. ഇത് പുതിയ നിയമത്തിൽ ലോകസ്ഥാപനം മുതൽ നിന്നുള്ള പറയുന്നത് 10 തവണ ആവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവ മൃഗത്തെ ആരാധിക്കുകയില്ല. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിത്യ സ്വഭാവത്തെ കാണിക്കുന്ന ഒന്നാണ്. പിതാക്കന്മാരുടെ വീക്ഷണത്തിൽ കാൽവറി ക്രൂസിലെ യാഗം ആദാമിന്റെ പാപത്തിന് ശേഷം ഉണ്ടായത് ആയിട്ടുള്ള ഒന്നല്ല. അത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്ര നിമിഷത്തിൽ അല്ലെങ്കിൽ വീഴ്ചയുടെ സമയത്ത് തൃത്വം കൂടിയിരുന്നത് രൂപപ്പെടുത്ത ഒന്നല്ല. ദൈവസ്നേഹം അനാദി മുതൽ തന്നെ ഉണ്ട്. അത് നേരത്തെ മുതലേ ഉള്ളതാ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുലിവാട് പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. അതോടൊപ്പം തന്നെ 1 യോഹന്നാൻ 4:9-10 1 യോഹന്നാൻ 4:9-10 ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് മനുഷ്യാവതാരം സാധ്യമായത്. മനുഷ്യന്റെ രക്ഷ തന്റെ ചിന്തയിൽ അത് നിത്യമായിട്ടുള്ള ഒന്നാണ്. അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചിത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന ആശയം. And the book of life is mentioned frequently in the Revelation. In the ancient world, rulers kept registers of those who were citizens of their land. Only when a man died or lost his rights as a citizen was his name removed. The book of life is the register of those who belong to God. ജീവന്റെ പുസ്തകം നമ്മുടെ പരിശുദ്ധ മാമോദീസയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നുണ്ട്. ആ ഭാഗം വരുമ്പോൾ മാമോദീസയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ കുരിശ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മാമോദീസ കൊടുക്കുമ്പോൾ അവിടെ ഒരു പേരെഴുതപ്പെടും എന്നുള്ള ഒരു ഒരു സ്പിരിച്വൽ മീനിങ് നമുക്കുണ്ട്. അത് നമ്മുടെ എല്ലാം പേരെഴുതപ്പെട്ടിട്ടുണ്ട്. ആ പേരിനെ കളങ്കം ചേർത്താതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങനെ ജീവിക്കാനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. വിശ്വാസി 39-ാമത്തെ വാക്യത്തിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ആഹ്വാനം പറയുന്നത് പറയാൻ പോകുന്ന ദൂതന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. 10-ാമത്തെ വാക്യം അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായിട്ട് പോകും, വാൾ കൊണ്ട് കൊള്ളുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാർ സഹിഷ്ണുതയും വിശ്വാസവുമാണ്, വിശ്വാസവും കൊണ്ട് ആവശ്യം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വിശ്വാസികളുടെ സഹനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ദ വേർഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 quotations. ഇറ്റ് ബിഗിൻസ് ബൈ കോട്ടിംഗ് ഫ്രം യിരെമ്യാ 15:2. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം അവിടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറിന്റെ 52. അപ്പോൾ യേശുവിനോടുള്ളവർ ഒരുവൻ കൈനീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. യേശു അവരോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിക്കും. ഇതിന്റെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ജെറമ്യാ ടോൾഡ് ദ പീപ്പിൾ ദാറ്റ് സച്ച് ആർ ഫോർ ഡെത്ത് വിൽ ഗോ ഫോർ ഡെത്ത്, സച്ച് ആസ് ഫോർ ദ സോർഡ് വിൽ ഗോ ഫോർ സോർഡ്, such as for the famine will go for the famine, and as such for the captivity will go for captivity. The idea there is that there is no escaping of decree of God. The verse then goes to quote saying St. Matthew chapter 26:52. Avade nammal gatchaminon parayunnunde, put your sword back into the place, for all who take the sword will perish by sword. There are three things here. If the Christian faith means imprisonment, the Christian must unmurmuringly accept it. Devam ninnada jeevathil endanu aagrahikkunnathu adine puruvarpu koodade ulkolluvanum sweekarikkuvanum നമുക്ക് കഴിയണം. അതാണ് കർത്താവ് ഗത്സെമനയിൽ പ്രാർത്ഥിച്ചത്, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം തന്നെ നടക്കട്ടെ എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി ക്യാൻ നെവർ ബി ഡിഫൻഡഡ് ബൈ ഫോഴ്സ്. ദ മാൻ ഹു ടേക്സ് ദ സോർഡ് പെരിഷസ് വിത്ത് സോർഡ്. നമുക്ക് എതിരിടുവാനും മറ്റുള്ളവരെ തോൽപ്പിക്കാനും മറ്റൊരു യുദ്ധം ചെയ്യുവാനും ഉള്ളൊരു വെളിയല്ല നമുക്കുള്ളത് എന്നുള്ളതും നമ്മൾ ഓർക്കണം. There are weapons which Christians can use, and those steadfastness and loyalty. സഹിഷ്ണുതയും വിശ്വസ്തതയുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധം. ഇതിനകത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇസ് പ്രോമിനോ, വിച്ച് ഡസ് നോട്ട് സിംപ്ലി മീൻ പാസിവ്ലി എൻഡ്യൂറിംഗ് ബട്ട് കറേജിയസ്ലി അക്സെപ്റ്റിംഗ് ദ വേർസ്റ്റ് ദാറ്റ് ലൈഫ് ക്യാൻ ഡു ഓർ ടേണിംഗ് ഇൻ ടു ഗ്ലോറി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. വിറ്റ് മീൻസ് ദാറ്റ് ഫിഡിലിറ്റി വിച്ച് നെവർ വേവർ ഇൻസ് ഡിവോഷൻ ടു ഇറ്റ് മാസ്റ്റർ. അതിനകത്ത് ഒരല്പം പോലും പെറുവരുപ്പില്ലാതെ അവസാനത്തോളം സഹിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ സഹനത്തെ കുറിച്ച് ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. പീഡനത്തിന്റെ സമയത്ത് വിശ്വാസികൾ പ്രതിജ്ഞ വിപ്ലവം നടത്തേണ്ട കാര്യമല്ല. ദൈവത്തിന്റെ സുവിശേഷം വിപ്ലവം കൊണ്ടോ ബലപ്രയോഗം കൊണ്ടോ അല്ല നടത്തേണ്ടത്. നമ്മുടെ സഹിഷ്ണുത കൊണ്ടും നമ്മുടെ സാക്ഷ്യം കൊണ്ടുമാണ് നമ്മൾ വിശ്വാസികൾ എന്നുള്ളത് ലോകം തിരിച്ചറിയേണ്ടത്. എല്ലാ പീഡനത്തിന്റെയും സമയത്ത് ബൈബിൾ പഠിപ്പിക്കുന്ന ഉപദേശം ഈ ഒരു നിലയിൽ തന്നെയാണ്. അപ്പോൾ ആ പീഡനത്തോടുള്ള മനുഷ്യന്റെ മനോഭാവം ആ രീതിയിലാകുവാൻ നമുക്കിടയാകണം. Verses 11 to 18, the passage deals with the power of second beast, the organization set up to enforce Caesar worship throughout the empire. The second beast which is figured in this chapter, the beast from the land, is the whole provincial organization of magistrates and priesthood designed to enforce Caesar worship, which confronted the Christians with the choice either by saying Caesar is the Lord or of dying. പതിനൊന്നാമത്തെ വാക്യത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അതിന് കുഞ്ഞാടിനെ പോലെ രണ്ട് കൊമ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ മൃഗം കടലിൽ നിന്നാണ് വന്നതെങ്കിൽ രണ്ടാമത്തേത് കരകളിൽ നിന്നാണ് വന്നത്. ദാനിയൽ 9:7-3, 7:17 ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഭാഗം. ആദ്യത്തേത് കടലിൽ നിന്ന് വന്ന റോമൻ ആധിപത്യത്തെയും രണ്ടാമത്തേത് കള്ളപ്രവാചകന്മാരെയും അല്ലെങ്കിൽ ഈ രാജാവിന്റെ ആജ്ഞ നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒക്കെയാണ്. അധികാരം നൽകിയ മഹാസർപ്പത്തെ പോലെ ഈ മൃഗം സംസാരിക്കും. ആദ്യത്തെ മൃഗത്തെ പോലെ കുഞ്ഞാടിനെ അനുകരിക്കുകയും ചെയ്യും. കുഞ്ഞാടിനെ പോലെ രണ്ട് കൊമ്പുകൾ അതിനുണ്ടായിരുന്നു. എതിർ ക്രിസ്തുവിന്റെ പ്രവാചകനാണ് ഭൂമിയിൽ നിന്ന് കയറി വന്ന മൃഗം. ഇറ്റ് പ്രൊസീഡ്സ് ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് such as fire from heaven. It brings it about that the image of the beast should speak. Everywhere there were statues to the emperor in the presence of which the official act of worship was carried out. In all ancient religions, the beast knew how to produce signs and wonders, and they knew well how to produce the effect of speaking image. പർവോന്റെ അത്ഭുതം നടക്കുമ്പോഴും മോശ അത്ഭുതം ചെയ്തപ്പോൾ പർവോന്റെ ആളുകളും വന്ന് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ദ ബീസ്റ്റ് ഫ്രം ദ ലാൻഡ് ഈസ് സെഡ് ടു ഹാവ് ടു ഹോൺസ് ലൈക്ക് ലാംബ്. ഇറ്റ് ഈസ് എ ഗ്രിം പാരഡി ഓഫ് ദ ലാംബ് ഇൻ ദ ക്രിസ്ത്യൻ സെൻസ് ഓഫ് ദേ. ബട്ട് ഇറ്റ്സ് ഓൾസോ സെഡ് ദാറ്റ് സ്പീക്ക് ലൈക്ക് എ ഡ്രാഗൺ. കുഞ്ഞാടിനെ പോലെ ഇരിക്കുന്നെങ്കിലും അത് ഡ്രാഗണെ പോലെ സംസാരിക്കുന്നു. ഇറ്റ് ഇസ് ജസ്റ്റ് പോസിബിൾ ദാറ്റ് ദ ലാസ്റ്റ് ഫ്രേസ് ഷുഡ് ബി ദാറ്റ് ഇറ്റ് സ്പോക്ക് ലൈക്ക് ദ സർപ്പന്റ്. ദ റെഫറൻസ് വുഡ് ദെൻ ബി ടു ദ സർപ്പന്റ് ഹൂ സെഡ്യൂസ്ഡ് ഈവ് ഇൻ ദി ഗാർഡൻ ഓഫ് ഏദൻ. അങ്ങനെ ഏദനിൽ സംസാരിച്ചതുപോലെ ഉള്ള ആ ഒരു സ്വഭാവം നമുക്കവിടെ കാണുവാനായിട്ട് ഒക്കും. ദ ബീസ് ബ്രിങ്സ് is about that those who will not worship will be killed. That was in fact the law. If a Christian refused to make the act of worship to Caesar, he was liable to death. The death penalty was not always carried out, but if Christian had not the mark of the beast, he could not buy or sell. That is say, if a man refused to worship the emperor, even if his life was spared, he would be economically ruined. It remains that, through that, the world knows how to bring pressure to bear on those who will not accept its standards. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കും. ഈ മൃഗം മനുഷ്യരെ തെറ്റിക്കുന്നതാണ്. കുഞ്ഞാടിന്റെ രീതിയിലുള്ള കൊമ്പുകൾ അത് തിന്മയുടെ മുഖാവരണം മാത്രമാണ്. ഇത് ക്രിസ്തുവിന്റെ രീതിയിൽ നന്മയും സൗമ്യതയും ഉണ്ടെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ ഉപാധി. മത്തായി സുവിശേഷം 7:15 പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളി, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു തീർന്ന ചെന്നായ്ക്കൾ. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗവും നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ മൃഗത്തിന്റെ ദൗത്യം ആദ്യത്തേതിനെ ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. ചക്രവർത്തി ആരാധനയുടെ പരികർമ്മികളായ പ്രജാതി പുരോഹിതന്മാരാണ് ഇവര്. രണ്ടാമത്തെ മൃഗത്തിന്റെ രൂപത്തിലുള്ള കള്ളപ്രവാചകന്മാർ. രണ്ടാമത്തെ മൃഗം അധികാരം ചെലുത്തി മനുഷ്യരെ ഒന്നാമത്തെ മൃഗത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒന്നാമത്തെ മൃഗത്തിന്റെ മരണകരമായ മുറിവ് എന്ന് പറയുന്നത് നീറോയെ പറ്റിയുള്ള ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചക്രവർത്തി ആരാധന പരസ്പര നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാരാണ് അവിടെയുള്ളത്. 13:15 വാക്യത്തിൽ അത് മനുഷ്യർക്കാണെങ്കിൽ ആകാശ ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. 15, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. രണ്ടാമത്തെ മൃഗം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഭൂവാസികളെ തെറ്റിപ്പിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കി ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് കള്ളപ്രവാചകനായ രണ്ടാമത്തെ മൃഗം സത്യ പ്രവാചകന്മാർ രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മനുഷ്യനെ മൃഗത്തിന്റെ പ്രതിമയുടെ ആരാധന പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏലിയാവിനെ പോലെ ആകാശത്തു നിന്ന് തീ ഇറക്കുന്നു. ഒന്ന് രാജാക്കന്മാർ 18:38, വീണ്ടും രണ്ട് രാജാക്കന്മാർ 1:10. ഇത് കള്ള ഏലിയാവായി ചമഞ്ഞ് കള്ളക്രിസ്തുവിന്റെ വരവിനെ പറ്റി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗമാണിത്. എതിർ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമെന്ന് പുതിയ നിയമത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏശയ്യാവിന്റെ സ്വർഗാരോഹണം എന്നൊരു അപ്പോക്രിഫ ഗ്രന്ഥമനുസരിച്ച് ആന്റി ക്രൈസ്റ്റ് രാത്രിയിൽ ഉദിക്കുകയും പകൽ 6 മണി സമയത്ത് ചന്ദ്രനെ പ്രത്യക്ഷമാക്കുകയും എന്ന് പറയുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റ് ഓരോ പട്ടണത്തിലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമെന്നാണ്. അതേ രീതിയിൽ റോമൻ ചക്രവർത്തിയുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുവാൻ രണ്ടാമത്തെ മൃഗം ജനങ്ങളെ ഉത്സാഹിപ്പിക്കുക. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം എന്നുള്ള പരാമർശത്തെ അത് റോമൻ ഡൊമിഷ്യൻ ചക്രവർത്തിയെ പറ്റിയും ആകാൻ സാധ്യതയുണ്ട്. AD 68 നീറോ വാളുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. എന്നാൽ ഡൊമിഷ്യൻ പുതിയ നീറോ ആണെന്നുള്ളതായിരുന്നു അന്നത്തെ ആളുകളുടെ ഒരു സംസാരം. ഡൊമിഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി നീറോയുടെ പുനരവതാരമാണ് എന്നുള്ള ഒരു ഒരു ഭാഗമാണ്. 16-ാമത്തെ വാക്യത്തിൽ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയില്ലാത്തവനല്ല ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ വഹിയാതെയും ആകുന്നു. രണ്ടാമത്തെ മൃഗം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനം തുടരുകയാണ്. എല്ലാ തരത്തിലുള്ള മനുഷ്യനും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര ഏൽക്കണമെന്നും മുദ്രയില്ലാത്തവർക്ക് ഒന്നും വിൽക്കുകയോ ആരിൽ നിന്നും ഒന്നും വാങ്ങുകയോ ചെയ്യരുതെന്ന് മൃഗം നിഷ്കർഷിച്ചു. അപ്പോൾ അങ്ങനെ അവരെ ഫൈനാൻഷ്യലായിട്ട് അവരെ പ്രഷർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് കമ്പിൾ ചെയ്യപ്പെടും, അവരത് ചെയ്യാനായിട്ട് പ്രേരിക്കപ്പെടും. ദോസ് ഹു ഹാഡ് ഗിവൺ അപ്പ് ദ വർഷിപ്പ് സീസൺ വിച്ച് വാസ് ഡിമാൻഡഡ് ഹാഡ് ദം ടു മാർക്ക് ബീസ്റ്റ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ഓൺ ദർ ഫോർഹെഡ്. ദ വേർഡ് ഫോർ ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ഈസ് കരിഗ്മ ആൻഡ് ഇറ്റ് കുഡ് ബി കം ഫ്രം മോർ ദാൻ വൺ അൻഷ്യൻ കസ്റ്റം. സംടൈംസ് ഡൊമസ്റ്റിക് സ്ലേവ്സ് are branded with the mark of their owner. ഇവിടുത്തെ കാലത്ത് അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് അടിമയ്ക്ക് ഇതുപോലെ ചാപ്പ് കുത്തും. Sometimes soldiers branded themselves with the name of their general if they were very devoted to them. On every contract of buying and selling there was a kerygma, a seal, and a seal the name of the emperor and the date. If the mark is connected with this, it means those who worship the beast accept the authority. All coinage had the head and inscription on the emperor stamped upon it. They show that it has the property. When a man had to burn his twins in sense of Caesar, he was given the certificate to say that he had done so. The mark of the beast may be the certificate of worship, which a Christian could obtain only at the cost of denying his faith. മുദ്രയില്ലാത്തവർക്ക് അനന്തര ജീവൻ ദുഷ്കരമായി തീർന്നു. ദൈവത്തിന്റെ ദാസന്മാർ നെറ്റിയിലെ അനുകരണമായിട്ടാണ് മൃഗത്തിന്റെ മുദ്ര. ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നെറ്റിയിൽ മുദ്ര എടുത്തു. സഭയ്ക്ക് എതിരായിട്ടുള്ള മൃഗത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മൃഗത്തിന്റെ അനുയായികൾ മുദ്ര സ്വീകരിക്കുന്നു. അതാ ഇവിടെ കാണുന്നു. അതുപോലെ തന്നെ ചക്രവർത്തിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ധൂപം അർപ്പിച്ചും ബലി കഴിപ്പിച്ചും ആരാധിക്കുന്ന ആളുകൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് വിജയത്വത്തിന്റെയും മൃഗത്തെ ആരാധിക്കുന്നതിന്റെയും അടയാളം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തെ ഉലയ്ക്കുന്ന അവസരമാണ് എതിർ ക്രിസ്തുവിന്റെ കാലം എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം. മുദ്രയുള്ളവർക്ക് മാത്രമേ കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞിരുന്നുള്ളൂ. നമുക്കറിയാം, ഇന്നും വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ മേൽ സാമ്പത്തിക ഉപരോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പൽഷൻ വരുമ്പോൾ അവര് അവരുടെ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കാൻ തക്കവണ്ണം ഇടയാകും. അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. പതിനെട്ടാമത്തെ അധ്യായ വാക്യം, ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര? അതിന്റെ സംഖ്യ 666. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. Here is the wisdom, let him that hath understanding count the number of the beast, for it is the number of a man, and his number is 666. In this verse we are told that the number of the beast is 666. Hebrew സുറിയാനി ഭാഷകളിലൊക്കെ പുരാതന കാലത്ത് ഈ അക്ഷരങ്ങൾ തന്നെ അക്കങ്ങളായും ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എല്ലാ പ്രാചീന മതങ്ങളിലും ഇങ്ങനെയുള്ള രീതി അനുവർത്തിച്ചിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഓരോ വാക്കും ഓരോ സംഖ്യയായിട്ട് വായിക്കാൻ കഴിയും. പുരാതന സാഹിത്യ കൃതികളിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ പേരുകളെ പറ്റി സംഖ്യകൾ ഉപയോഗിച്ച് ആലങ്കാരികമായി പ്രതിപാദിക്കുന്നു. ഒരാളിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യ അയാളുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന രീതിയാണ്. സാധാരണ ആദം എ എന്ന് പറയുന്നത് നമ്പർ 1, ഡി എന്ന് പറയുന്ന നമ്പർ 4, ദെൻ അഗൈൻ എ 1, എം എന്ന് പറയുന്നത് 13 അക്കമാണ്. ആദം എന്ന് പറയുന്ന 19 എന്നുള്ള വാക്കിട്ടാൽ അത് ആദം എന്ന് ഒരു കാലത്ത് അവർക്ക് അറിയാം ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ്, അത് അതിന്റെ ഒരു ഉദാഹരണം മാത്രം. ഈ സമ്പ്രദായത്തിന് ഡെമാട്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര? അതിന്റെ സംഖ്യ 666. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന വാക്കുകളിലൂടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നതെങ്കിലും സംഖ്യയുടെ കാര്യത്തിൽ യോഹന്നാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ കുറിച്ച് വ്യാഖ്യാതാക്കളുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായമാണ്. ചില കയ്യേറ്റ പ്രതികൾ 616 എന്നുള്ള സംഖ്യ കാണുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം കൃതികളിലും 666 എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകള് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ ഒരു സംഖ്യയാണ്. The suggestion has the meaning 666 are endless since it is the number of the beast. Everyone has twisted it to fit his own arch enemy. And so 666 has been taken to mean the Pope, ജോൺ നോക്സ്, മാർട്ടിൻ ലൂതർ, നെപ്പോളിയൻ, അങ്ങനെ പലരുടെയും ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും പേര് അത് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ സിപ്ലർ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അദ്ദേഹം എയ്ക്ക് 100 നമ്പർ കൊടുത്തു, ബിക്ക് 101 കൊടുത്തു, സിക്ക് 102 കൊടുത്തു. അപ്പൊ അങ്ങനെ അദ്ദേഹം കണക്ക് കൂട്ടി വന്നപ്പോൾ എയ്ച്ച് എന്ന് പറയുന്ന നമ്പറിന് 107, ഐക്ക് 108, ടി 119, എൽ 111, ഇ 104, ആർ 117. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 666 ആണ്. അപ്പൊ അത് ഹിറ്റ്ലർ എന്നുള്ള പദം അവരുണ്ടായ ലോകമായുദ്ധ സമയത്ത് ഒരു വ്യാഖ്യാനം അത് എഫക്റ്റീവുമാണ്. ആ സമയത്ത് നമുക്കറിയാം ഓരോ കാലഘട്ടത്തും അത് ആ രീതിയിലാണ് വെക്കുന്നത്. നൺ ഓഫ് ദി സജഷൻസ് ഈസ് കൺവിൻസിങ്. നമുക്കറിയാം ഇതിനകത്ത് ആധുനിക കാലത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യാഖ്യാനം അനുസരിച്ച് 666 എന്ന് പറയുന്നത് നിറോൺ കൈസർ എന്നുള്ളൊരു വാക്കാണ് നീറോൺ കൈസർ. ഇതിന്റെ വാക്കിന് ഹീബ്രുവിൽ തുല്യമായ വാക്കുകൾ തന്നെയാണ്, സാഹചര്യമായി ഇണങ്ങുന്നതും ഇത് തന്നെയാണ്. നീറോയുടെ പേരാണ് ക്രിസ്ത്യാനി, ഇത് നീറോയുടെ പേര്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തി നീറോയാണ്. കടലിൽ നിന്ന് ഇറങ്ങി വന്ന മൃഗത്തിന്റെ എല്ലാ ദുഷ്ട സ്വഭാവവും നീറോയ്ക്കുണ്ടായിരുന്നു. നീറോയുടെ പുനരവതാരം എന്ന നിലയിലാണ് ഡൊമിഷ്യൻ പീഡ ആവർത്തിച്ചത്. നീറോൺ എന്നുള്ളത് ഹിബ്രു വേർഡാണ്. അപ്പോൾ ആ വാക്കാണ് കൂടുതലും തിയോളജിയൻസിന്റെ ഇടയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന് എന്നുള്ളത് ഓർത്തിരിക്കണം. വാക്കുകളെ സംബന്ധിച്ച് ഇത് നമുക്കറിയാം, ഇത് എൻലെസ് ആയിട്ടുള്ള വ്യാഖ്യാനമുണ്ട്, ഒന്നും അതിന്റെ പൂർണ്ണതയില്ല. ഏഴ് എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ സംഖ്യ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏഴ് 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 എന്ന് പറയുന്നത് സഭാ പാരമ്പര്യത്തിൽ യേശു എന്ന പേരിന്റെ ഗ്രീക്ക് രൂപമായ ഈസു അക്ഷരങ്ങളുടെ സംഖ്യ കൂട്ടിയാൽ വരുന്നതാണ്. എയ്റ്റ് 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 എട്ട് ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഉദ്ധാനത്തിന്റെ ദിവസം, ഒന്നാം ദിവസം ഞായറാണെങ്കിൽ വീണ്ടും എട്ടാം ദിവസം വരുന്നത് പുനരുദ്ധാനത്തിന്റെ ദിവസമാണ്. അത് നിശ്ചിതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. അപ്പോ അതിന്റെ എതിർ ായിട്ടാണ് ആറാം ദിവസമാണ്. ആദാ ആറാം ദിവസത്തെ കുറിച്ച് പറയുന്ന, ആറാം ദിവസം സാത്താൻ ആദാമിനെ വഞ്ചിച്ചു, ആറാം ദിവസം തോട്ടത്തിൽ നിന്ന് ആദാം പുറത്തായി. നമ്മളെ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രമ്യോനാഥത്ത് പറയുന്നുണ്ട്, ആറാം ദിവസം ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. അപ്പോൾ ആറ് എന്ന് പറയുന്നത് വീഴ്ചയുടെയും മരണത്തിന്റെയും പ്രതീകമായ സംഖ്യയാണ്. ആറ് സാത്താന്റെ വഞ്ചനയുടെയും അവന്റെ പ്രവർത്തന ഫലമായ മരണത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായ അടയാളമാണ്. അപ്പൊ അത് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏഴ് പൂർണ്ണതയും ആറിന് തൊട്ടു മുമ്പുള്ള ഏഴിന് തൊട്ടു മുമ്പുള്ള ആറ് എന്ന് പറയുന്ന അപൂർണതയുടെയും സംഖ്യ ആയിട്ട് പറയുന്നു. നമുക്കങ്ങനെ ലോകപ്രകാരം അതിനെ വ്യാഖ്യാനിക്കാനൊക്കുന്ന ഒന്നല്ല. പല നമ്പരുകളുണ്ട്, അത് അന്നത്തെ കാലഘട്ടം അനുസരിച്ച് വ്യാഖ്യാനിച്ചെങ്കിലേ ഒക്കുള്ളൂ. അത് നമ്മുടെ ഒരു ഇതിൽ വരുന്ന ഒരു കാര്യമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. ഇതാണ് പതിമൂന്നാം അധ്യായവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനുള്ള കാര്യം. അടുത്ത ആഴ്ച പതിനാലാം അധ്യായത്തെ കുറിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൃത്യമായിട്ട് അറിയിക്കുന്നു. വിജി, എന്തെങ്കിലും കൃത്യമായിട്ട് പറയാനുണ്ടോ?
കേൾക്കുന്നില്ല ചേട്ടാ, ആന്റെ ഒരു ലൈൻ മ്യൂട്ടില്ല. ഓക്കെ, താങ്ക് യു അച്ഛൻ.
ആ പറഞ്ഞാ ആന്റി പറഞ്ഞാ.
ഓക്കെ, നല്ല ക്ലാസ്
ആയിരുന്നു. പറയാനുണ്ടോ?
അടുത്ത നാളെ ഫിസിയോറച്ചന്റെ ക്ലാസ് ഉണ്ടാവും എന്ന് മാത്രം.
നാളെ ഫിസിയോറച്ചൻ ഉണ്ടാവും. അടുത്ത ആഴ്ച ജോൺ തോമസ് അച്ഛൻ നമ്മുടെ മലങ്കര സഭയുടെ മാസികയുടെ എഡിറ്റർ ആയിരിക്കും ജോൺ തോമസ് അച്ഛൻ. അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം അച്ഛൻ ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡേറ്റ് നാളെ പറയാം, നാളെ ഇല്ല അടുത്ത ആഴ്ച അത് പറയാവും. പൊതുവായിട്ടുള്ള അനൗൺസ്മെന്റ് ഉള്ളൂ. നാളെ പി സി ഓർച്ചാണ്. കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള അതിന്റെ തിരുനാമത്താൽ നിങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധവാദ്യമുള്ള സ്ലീപായാൽ നിങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാശുദ്ധന്റെ കൂടി ഭവനങ്ങളായിട്ട് നിങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ ഭാവിയെ നിരക്കുരുള്ള ആ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ നിറവിന് കീഴിൽ ഞങ്ങളെ മറച്ചുകൊണ്ട് മാറാകണമേ. ദൈവമായ കർത്താവ് കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേനുഗ്രഹത്തോട് ഒത്തുചേരുവാൻ തക്കണം സ്വർഗ്ഗം സഹായിച്ചു. ദൈവമേ കേട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ അവിടുത്തെ ജീവൻ പകരുന്നതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ നാളത്തെ ശുശ്രൂഷയും പാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടെ അത് സംബന്ധിച്ച് എല്ലാവരെയും ഓർക്കുന്നു. കുടുംബമായ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും സ്വർഗം ഇടപെടണമേ. കുഞ്ഞുങ്ങളെ വാഴ്ത്തണമേ. ജീവിതം കാലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങി പൂരിക്കുന്ന രംഭങ്ങളുടെ പ്രതി സായൽ വസിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനയുള്ളതുമായി സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും നിർണ്ണയിക്കും തന്നെ. Okay, good night to all. Thank you.
Good night.